Ephesians 5:17-20. എഫേസ്യ ലേഖനം 5:17-20 വാക്യങ്ങൾ.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു.
Do not be foolish, but understand what the will of the Lord is. ബുദ്ധിഹീനരാകരുത്, കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് നാം എന്ത് ചെയ്യണം, തിരിച്ചറിയണം. എന്നിട്ട് താഴേക്ക് എഴുതിയിരിക്കുകയാണ്, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുകയും. ക്രിസ്തീയ ജീവിതം അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു ക്രിസ്തീയ ജീവിതമില്ല. കാരണം സഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലമാണ്. ആത്മാവ് പെന്തക്കോസ് നാളിൽ 120 മേൽ ഇറങ്ങി വന്ന് അവിടെ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിനെ ഒഴിച്ചു നിർത്തിയ ഒരു ക്രിസ്തീയ ജീവിതമില്ല. അതുമാത്രമല്ല, ക്രിസ്തീയ ജീവിതം സൂപ്പർ നാച്ചുറലാ, സാധാരണ ജീവിതമല്ല, ഇത് അസാധാരണമായ ജീവിതമാ. കാരണം ഇത് പരിശുദ്ധാത്മാവിനുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ നിറവ് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആത്മനിറവില്ലാതിരുന്നാൽ നാം സാധാരണക്കാരായി പോവും. എങ്ങനെ അറിയുന്ന ആത്മനിറവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എളുപ്പമോ? താഴേക്കുള്ള വാക്യങ്ങൾ അതാ പറഞ്ഞത്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. അപ്പൊ പ്രിയ സ്വരങ്ങളെ, എന്ന ആത്മാവ് നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നങ്ങനെ അറിയാൻ പറ്റുന്നേ? ഇറ്റ്സ് വെരി സിമ്പിൾ, എളുപ്പം അറിയാനായിട്ട്. എങ്ങനെ അറിയാൻ പറ്റും ആത്മാവ് നിറഞ്ഞിരിക്കുകയാണോ എന്നിങ്ങനെ? ആത്മാവ് നിറഞ്ഞവർക്ക് എന്തുണ്ടെന്ന് അറിയാമോ? ഒരു പാട്ടുണ്ട്. അത് കാര്യം അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഒരു പാട്ടുണ്ട്. അത് ചർച്ച് മീറ്റിംഗിനകത്ത് മാത്രമുള്ള പാട്ടല്ല, ഈ മീറ്റിംഗ് ഹാളിന്റെ വെളിയിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പാട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ എഴുതപ്പെട്ട പാട്ടുകളായിരിക്കാം, ചിലപ്പോൾ അത് എഴുതപ്പെടാത്ത പാട്ടുകളായിരിക്കാം. കാരണം സന്തോഷത്തിന്റെ എക്സ്പ്രഷനാണ് എന്ത്? പാട്ട്. നിങ്ങളിൽ സന്തോഷമുള്ളവർ എന്ത് ചെയ്യട്ടെ? പാട്ട് പാടട്ടെ. അപ്പൊ സന്തോഷമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പാട്ടുപാടും. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്, ആത്മനിറവിലുള്ള ജീവിതം. ആത്മനിറവെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പൂർണ്ണമായ നിറവിലുള്ള ജീവിതം. ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പാട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലിയർ ആണ്. 19-ാമത്തെ ബി പാർട്ട് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി വിത്ത് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യട്ടെ? പാട്ട് പാടട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് എപ്പോഴൊരു പാട്ടുണ്ട്. പക്ഷെ ഹൃദയത്തിനകത്ത് മാത്രം നിൽക്കത്തില്ല. അതിന്റെ 19-ാം ആദ്യത്തെ പാർട്ട് മലയാളത്തിൽ അവിടെ ഇരിക്കുകയാണ്, സ്പീക്കിംഗ് ടു ഇംഗ്ലീഷിൽ, സ്പീക്കിംഗ് ടു വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. സ്പീക്കിംഗ് ടു വൺ അനദർ, ആത്മാവ് നിറഞ്ഞവരായി തമ്മിൽ സംസാരിച്ചും. അങ്ങനെയാണെങ്കിൽ ആത്മനിറവിലുള്ളവർ പരസ്പരം ഒരുമിച്ച് കൂടുമ്പോഴും അവർക്ക് എന്തുണ്ടാവും? പരസ്പരം കർത്താവിന്റെ വൻകാര്യങ്ങൾ പറയാനുണ്ടാകും. ഇരണ്ട് ഒരുമിച്ച് കൂടിയും അവർക്ക് പാട്ടുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയ സ്വരങ്ങളെ, ഞാൻ പറഞ്ഞത് പാട്ട് പാടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആത്മനിറവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാട്ടുണ്ടാവും. ഒരുമിച്ച് കൂടുമ്പോൾ നാം പരസ്പരം എന്ത് ചെയ്യും? കർത്താവിന്റെ വൻകാര്യങ്ങൾ പറയുകയും പാട്ടുകൾ പാടുകയും ചെയ്യും. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. രണ്ട്, എന്റെ തൊട്ട് താഴത്തെ വാക്യം കണ്ടോ, ഓൾവേസ് ഗിവിംഗ് താങ്ക്സ് ഫോർ ഓൾ തിങ്സ് ഉണ്ടോ, രണ്ട് വാക്കോടെ ശ്രദ്ധിച്ചോണേ, ഓൾവേസ് ആൻഡ് ഓൾ തിങ്സ്. മലയാളത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി ഉണ്ടോ, ഏത് സാഹചര്യത്തിലും എന്നുണ്ടായിരിക്കും, കർത്താവിന് സ്തോത്രം ചെയ്യണം, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, ആർക്കാ എപ്പോഴും സ്തോത്രം പറയാൻ പറ്റുന്നേ, ആർക്കാന്നറിയോ, നന്ദിയുള്ളവർക്ക്. രണ്ട്, ദൈവം എന്റെ ജീവിതത്തെ കാണുന്നെന്നും അറിയുന്നെന്നും എന്നെ സ്നേഹിക്കുന്നെന്നും എന്റെ ജീവിതത്തിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണെന്നും എന്റെ പേര് സ്വർഗത്തിലുണ്ടെന്നും ഞാൻ പിതാവിന്റെ ആ പൈതലാണെന്നും ഈ ബോധ്യമുള്ളവർക്കാണ് എന്ത് പറയുന്ന പറ്റുന്നത്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ നടുവിലും അവർക്ക് എന്തുണ്ടാവും, ഒരു നന്ദി ഉണ്ടാവും. കാരണം എന്താ, എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ കാര്യങ്ങളല്ല. ശിഷ്യന്മാര് ഭൂതങ്ങളെ പുറത്താക്കി മടങ്ങി വന്നപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം അതാ, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം, സന്തോഷിക്കണം. എന്താ അതിന്റെ കാര്യം, അതിന്റെ അർത്ഥം എന്താ, എന്ത് സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പേരെഴുതുന്ന ആറു പേര് മാത്രമേ എഴുതുള്ളൂ, സ്വർഗത്തിൽ ചെല്ലുന്ന ആറു പേര് മാത്രമേ എഴുതുള്ളൂ, സ്വർഗത്തിൽ ചെല്ലുന്നവരുടെ പേരെഴുതാ. അതുകൊണ്ട് എന്റെ പേര് സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഞാൻ നിത്യജീവൻ അവകാശിയാണെന്ന് അതിന്റെ അർത്ഥം. ഞാൻ സ്വർഗത്തിലെ എന്റെ എന്താണ്, റിസർവ്ഡ് ഇൻ ഹെവൻ ഫോർ യു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പത്രോസ് ലേഖനത്തിൽ, റിസർവ്ഡ് ഇൻ ഹെവൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിലപ്പോഴെങ്കിലും ചില ഹോട്ടലുകളൊക്കെ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, കുറെ സീറ്റില് കുറെ കസേര എടുത്ത് മടക്കി വെച്ചിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, റിസർവ്ഡ് എന്ന് പറയുന്ന അർത്ഥം തന്നെ കണ്ടിട്ടുണ്ടോ. അതുപോലെ കല്യാണത്തിന് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ കുറെ റോ എന്ത് ചെയ്യും, കസേരയൊക്കെ എടുത്ത് അതിന്റെ ചിലരൊക്കെ കസേരയൊക്കെ എടുത്ത് എന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ ടേബിളിന്റെ മുകളിലിട്ട് വെക്കും, എന്നിട്ട് അവിടെ എഴുതി വെക്കും റിസർവ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. അതിന്റെ അർത്ഥം അല്പം കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ വരാനുണ്ട്, അവർക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുക, റിസർവ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ അവർ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സീറ്റുകൾ അവരിരിക്കും, അതുകൊണ്ട് മുൻകൂട്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെയാണ് നമുക്ക് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, റിസർവ്ഡ് ഇൻ ഹെവൻ. ഇപ്പൊ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി സീറ്റ് എന്ത് ചെയ്തിരിക്കുക, റിസർവ് വെച്ചിരിക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അന്നേരം എന്ത് ചെയ്യാൻ പറ്റും, ഇരിക്കാൻ പറ്റും, നമുക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുക. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിക്കുകയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്നറിയാമോ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സന്തോഷിപ്പീന്ന് കർത്താവ് പറഞ്ഞു, പൗലോസ് പറയാണ് സന്തോഷിപ്പീൻ, വീണ്ടും ഞങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റാത്ത, എന്റെ റീസൺ, വി ലാക്ക് ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ടാ പലപ്പോഴും നമുക്ക് ഈ സന്തോഷമില്ലാത്ത. ആത്മനിറവുള്ള ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ഉണർവ് നടന്നിട്ടുണ്ടോ, റിവൈവലിന്റെ ചരിത്രം നിങ്ങൾ വായിക്കണം, നിങ്ങൾ അറിയണം എന്തൊക്കെയാ സഭാചരിത്രത്തിൽ നടന്നുള്ള കാര്യം. ഒത്തിരി ഉണർവുകൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ ഉണർവുണ്ടായി, കേരളത്തിൽ ഒത്തിരി ഉണർവുണ്ടായിട്ടുണ്ട്, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒത്തിരി പ്രീച്ചേഴ്സാണ് കേരളത്തിൽ വന്ന് ഉണർവ് ആരംഭിച്ചത്. അരുളപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിലേക്ക് വന്നു, ഭയങ്കര ഉണർവ് തിരുവിതാംകൂറിൽ ആരംഭിച്ചു. അതുപോലെ തന്നെ തമിഴ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം കടന്നുപോയി കേരളത്തിൽ കടന്നു വന്നു, ഉണർവ് ആരംഭിച്ചു. വോക്കർ സാഹിബ് കേരളത്തിൽ കടന്നു വന്നു, ഉണർവ് ആരംഭിച്ചു. അതുപോലെ തന്നെ കുക്ക് സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുക്ക് സാഹിബ് അവർ വന്ന് പ്രവർത്തിച്ചു, ഉണർവ് ആരംഭിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടുള്ള ഉണർവുകളുണ്ട്. ഒരു ഒരു പട്ടണം മുഴുവൻ ഉണർവിനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണർവിലേക്ക് വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഉണർവ് ആരംഭിച്ചിട്ടുണ്ട്. 1800s കേരളത്തിൽ ഒത്തിരി ഉണർവ് നടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി ഉണർവ് നടന്നിട്ടുണ്ട്, എന്നാ കർണാടകയിൽ ഉണർവ് നടന്നിട്ടുണ്ട്, ബെല്ലാരി പ്രദേശത്ത് പണ്ട് ഉണർവ് നടന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണർവ് നടന്നിട്ടുണ്ട്. എന്തായിരുന്നു ഉണർവിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ചരിത്രം വായിക്കുകയാണെങ്കിൽ അറിയാം, എല്ലാ ഉണർവിലും കാണപ്പെടുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ, എല്ലാ ഉണർവിലും ആഴമായ പാപബോധം, പാപത്തെക്കുറിച്ചുള്ള കരച്ചിൽ എല്ലാ ഉണർവിന്റെയും പ്രത്യേകതയാണ്. രണ്ട്, അവിടെ കൊണ്ട് തീർന്നില്ല, പാപബോധം കൊണ്ട് അവസാനിച്ചില്ല, വലിയ സന്തോഷം ഉണർവിന്റെ പ്രത്യേകതയാണ്. ഈ പാപബോധം വന്ന് മാനസാന്തരപ്പെട്ടവര് അവർക്ക് ഹൃദയത്തിൽ കർത്താവ് വലിയ സന്തോഷം കൊടുത്തു, വലിയ സന്തോഷം. മറ്റൊന്ന്, എല്ലാ ഉണർവിന്റെയും പ്രത്യേകതയായിരുന്നു പാട്ടുകൾ. പുതിയ പാട്ടുകൾ ഉണ്ടായതെല്ലാം ഉണർവുകളിലാണ്. നാം ഇപ്പോൾ പാടുന്ന പല പാട്ടുകളും ഇങ്ങനെ പാടിയ പാട്ടുകളല്ല, ഉണർവിൽ പാടിയ പാട്ടുകളാ. വലിയ ഉണർവുണ്ടായപ്പോഴത്തേന് പുതിയ പുതിയ പാട്ടുകളുണ്ടായി. ഈവൻ ഈ പോട്ടയിൽ നടന്ന കരിസ്മാറ്റിക് റിവൈവൽ അതൊരു ഉണർവായിരുന്നു സഹോദരങ്ങളെ, അതൊരു ഉണർവായിരുന്നു. കാലാന്തരത്തിൽ സഭ അതിനെ ഒതുക്കി അതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ആദ്യകാലങ്ങളിലെ കരിസ്മാറ്റിക് മീറ്റിങ്ങൾ ഉണർവിന്റെ മീറ്റിങ്ങുകളായിരുന്നു. കാരണം ആഴമായ പാവബോധം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പുതിയ പുതിയ പാട്ടുകൾ, അന്ന് എഴുതിയ പാട്ടുകളാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പാടിയ പാട്ടുകളൊക്കെ ഇല്ലാതെ പോയി, കാരണം അവസാനിച്ചുപോയി. ഉണർവിൽ, പരിശുദ്ധാത്മാവിൽ എഴുതിയ ആഴമായ പാട്ടുകൾ. മറ്റൊന്ന് ഉണർവിന്റെ പ്രത്യേകതയായിരുന്നു സാക്ഷ്യം. അത് ഏതെങ്കിലും എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നുള്ള സാക്ഷ്യമല്ല, തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വൻകാര്യങ്ങൾ അവരേറ്റു പറഞ്ഞ് കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള സാക്ഷ്യം. ഉണർവിന്റെ സമയത്ത് പ്രസംഗങ്ങൾ വളരെ കുറവായിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാ ഉണർവുകളിലും പ്രസംഗങ്ങൾ വളരെ കുറവാണ്. കുറച്ച് സമയമൊക്കെ പ്രസംഗമുള്ളൂ. അതിലപ്പുറം, പ്രസംഗത്തിലേക്കാൾ അപ്പുറം പെട്ടെന്ന് ആൾക്കാർക്ക് ഭാവബോധം ഉണ്ടാകുന്നു. ഭാവബോധം ഉണ്ടായ വ്യക്തി എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുമ്പോഴത്തേന് വേറെ ചിലർക്ക് ഭാവബോധം ഉണ്ടാകുന്നു. പിന്നെ ഉടനെ അപ്പുറത്തൊരാളൊരു പാട്ട് പാടുന്നു. പിന്നെ എല്ലാവരും ചേർന്ന് പാടുന്നു. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ വലിയൊരു സമയമാണ് ഉണർവിന്റെ സമയം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഉള്ളിൽ പാട്ടുകളില്ലെങ്കിൽ, എൻ്റെ ഉള്ളിൽ സ്തുതിയില്ലെങ്കിൽ, എൻ്റെ ഉള്ളിൽ നന്ദിയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഒരു ഉണർവാണിപ്പോൾ. എവിടെയോ എൻ്റെ ആ ഒരു ആദ്യ സ്നേഹത്തിൻ്റെ കുറവായിരിക്കാം. ഐ നീഡ് എ റിവൈവൽ. കർത്താവേ എനിക്കൊരു ഉണർവിനെ തരണം. പരിശുദ്ധാത്മാവ് ഉണർവിനെ കൊണ്ടുവരുന്നത്, റിവൈവൽ. വീണ്ടും ചാരം മൂടിക്കിടക്കുന്നത് വീണ്ടും എന്ത് ചെയ്യുക, കത്തി ജ്വലിക്കുന്ന ഉണർവ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ എന്ത് വേണം, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയിൽ ഒരു ഉണർവ് ആരംഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എത്ര കോടി ആൾക്കാരുണ്ട്? ഇന്ത്യയിൽ ഏകദേശം 120 കോടിയുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഇന്ത്യ. ചൈന പോലുമല്ല, ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഇന്ത്യ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഞാൻ ചില സഹോദരന്മാരോട് പങ്കുവച്ചു. ഞാൻ ചോദിച്ചു, 120 കോടി ആൾക്കാരുണ്ട്, 2% ആണ് ക്രിസ്ത്യാനിറ്റി എന്നാ പറഞ്ഞത്. അതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പോയിട്ട് 1% എന്ന് നമുക്കും കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു കോടി ആൾക്കാരേ ഉള്ളൂ ക്രിസ്ത്യൻസ് ഈ ഇന്ത്യയിൽ. എത്ര കോടി ആൾക്കാരുണ്ട്? 120 കോടി ആൾക്കാരുള്ള ഇന്ത്യയിൽ 1 കോടി വിശ്വാസികളേ ഉള്ളൂ. എന്റെ മനസ്സിൽ ചോദ്യം ഇതാ, ബാക്കി 119 കോടി ആൾക്കാരെ കുറിച്ച് കർത്താവിന് ഒരു പ്ലാനും ഇല്ലേ? നമ്മൾ ഈ കാൽവിനിസവും അർമീനിയൻസും ഒക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തിസോ ആയിക്കോട്ടെ, കാൽവിനിസംകാർ പറഞ്ഞു മുന്നമേ ആദ്യമേ നേരത്തെ പേരുള്ളവർ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ. എനിക്ക് കാൽവിനിസ്റ്റുകളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഈ 119 കോടി ആൾക്കാരിൽ ആരുടെയും പേര് സ്വർഗത്തിലില്ലേ? അവരെല്ലാം നേരിട്ട് നരകത്തിലേക്ക് പോകാനാണോ കർത്താവ് എന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ആണോ? അല്ല സ്വർഗങ്ങൾ. ഈ 119 കോടി ആൾക്കാരും നരകത്തിലേക്ക് പോകാൻ കർത്താവ് തീരുമാനിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇല്ല, അതിലാ സഭയുടെ റോള് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എൻ്റെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന, കർത്താവേ സഭയുണരണം. സഭയുണർന്നാലേ ഈ ചുറ്റുമുള്ള ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ 1 കോടി പേര് ഉണർന്നാൽ ഞാൻ പറയാം, വിത്തിൻ അവേഴ്സ് ഇന്ത്യ രൂപാന്തരപ്പെടും. ഈ 1 കോടി ആൾക്കാർ, 2 കോടി, 1 കോടി നമുക്ക് തള്ളിക്കളയാം പോട്ടെ, ഒത്തിരി ട്രഡീഷണൽ പല പല ക്രിസ്ത്യാനികളുണ്ട്, വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഉണ്ട്. 1 കോടി ദൈവമക്കള് ഉണർന്നാൽ ഞാൻ പറയാം, ഏതാനും മണിക്കൂറുകൾക്കും ഏതാനും ദിവസങ്ങൾക്കും ഇന്ത്യ മുഴുവൻ റിവൈവാവും. എന്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ, കർത്താവേ സഭയെ അവിടുന്ന് ഉണർത്തണമേ. നിലവിൽ കൂടി വരുന്ന കൂട്ടായ്മകൾ അനേക സ്ഥലങ്ങളിലുണ്ട്, അവരോരോന്നും ഉണരണം. എങ്ങനെ ഉണരണം? പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക്. കാരണം ഉണർവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താ നിങ്ങൾക്ക് അറിയാമോ? ഉണർവിൽ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാപ്പച്ചൻ ചേട്ടൻ, കള്ളും കുടിച്ച് ബോധമില്ലാതെ വഴി കിടന്നൊരു പാപ്പച്ചൻ ചേട്ടൻ, പേര് ചെറുതായിട്ട് എൻ്റെ മുഖം ഓർമ്മയുണ്ട്, പാപ്പച്ചൻ എന്നതിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. പ്രായമുള്ള മനുഷ്യനാ, ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ കുറച്ചപ്പുറത്തായിട്ട്. അദ്ദേഹം ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി, ആദ്യമായിട്ട് കരിസ്മാറ്റിക് എന്നുള്ള വാക്ക് കേൾക്കുന്ന ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഞാൻ കൊച്ചാ. പക്ഷെ അദ്ദേഹം കർത്താവിനെ കുറിച്ച് പറഞ്ഞു, കള്ളും കുടിച്ച് ബോധമില്ലാതെ നടന്ന മനുഷ്യനാ, എങ്ങനെ പറ്റി? ജീവിതകാലം മുഴുവൻ 50-60 വയസ്സ് വരെ കള്ളും കുടിച്ച് ജീവിച്ച മനുഷ്യന് ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കിട്ടിയപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, അനേകം പേരോട് ഈ കർത്താവിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിവൈവൽ. അതാണ് ഉണർവെന്ന് പറയുന്നത്. പ്രിയസ്വരങ്ങളെ, ഒറ്റ മൊമെന്റിൽ ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന ആൾക്കാർ, അനേകരോട് സാക്ഷ്യം പറയുന്ന ധീരരായ സാക്ഷികളായി മാറുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അതിൽ കുറഞ്ഞ ഒന്നുമല്ല പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. നമുക്ക് വേണേൽ പറയാം എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ട്, നമുക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധി, അവന്റെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ തരുവാൻ വേണ്ടിയാ വന്നത്. പ്രേ. അതിലാദ്യത്തെ എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ റിവൈവൽ തരണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഐ നീഡ് എ റിവൈവൽ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ഉണർവ് ആവശ്യമാണ്. ലെറ്റ്സ് പ്രേ ഫോർ ദാറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വരങ്ങൾ ഈ ദിവസങ്ങൾ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലേക്ക്, പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതത്തിലേക്ക്, മറ്റുള്ളവരോട് ആ സന്തോഷത്തിലേക്ക്. ആദിമസഭയുടെ പ്രത്യേകത അവരവരുടെ സന്തോഷത്തിൽ നിന്ന് ഹാഷ്യം പറഞ്ഞേ പറയാം, അറിവിൽ നിന്നല്ല. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, അവരുടെ അറിവിൽ നിന്നല്ല അവർ സാക്ഷ്യം പറഞ്ഞത്, അവരുടെ സന്തോഷത്തിൽ നിന്ന്, അവരുടെ ദൈവസ്നേഹത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നാണ് അവർ സാക്ഷ്യം പറഞ്ഞേ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം അറിഞ്ഞിട്ട് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്കതിനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. കുറേയും കൂടെ പഠിച്ച് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കട്ട എല്ലാം എല്ലാം റൈറ്റ് ആൻഡ് റോങ് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ സാക്ഷ്യം പറയാനിരുന്നാൽ ഞാൻ പറയാം, നെവർ. കാരണം നിങ്ങളെയൊക്കെ ബുദ്ധിമാന്മാരാ. ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ആരാണ് ബുദ്ധിമാന്മാരാന്ന് പറഞ്ഞു. അവരതിനേക്കാളും വലിയ ലോജിക് കണ്ടുപിടിക്കും. ലോജിക്ക് കൊണ്ട്, അറിവുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒരാളെ പോലും ക്രിസ്തുവിൽ നേടാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവവചനം സംസാരിക്കപ്പെടുമ്പോൾ ഉണർവാരംഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഒരു ഉണർവാരംഭിക്കണം. അതെന്നിൽ ആരംഭിക്കണം, ഞങ്ങളുടെ സഭയിൽ ആരംഭിക്കണം, ചുറ്റുപാടുള്ള സഭകളിൽ ആരംഭിക്കണം. അത് കർണാടകയില്, അത് കേരളത്തില്, തമിഴ്നാട്ടില്, നോർത്ത് ഇന്ത്യയില്, എവിടൊക്കെ സഭകളുണ്ടോ അവിടെയുള്ള ദൈവമക്കളൊക്കെയും ഒരു ഉണർവില് ആരംഭിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തെ സഹോദരനെ ഫോൺ ചെയ്തു. ഇന്നലെ രാവിലെ വിദേശത്തു നിന്ന് എനിക്കൊരു ഫോൺ വന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഈ അടുത്ത് എനിക്കൊരു പാസ്റ്ററെ പരിചയമുണ്ട്. പുള്ളി ഇതുവരെ പ്രോസ്പെരിറ്റിയൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറയാണ്, സഹോദര, ഇങ്ങനെ നമ്മൾ പോയാൽ പോരാ, കർത്താവിന്റെ വരവെടുത്തു, അതുകൊണ്ട് ഇനി നമുക്കിങ്ങനെ. അപ്പോൾ ഉടനെ പെട്ടെന്ന് ഈ സഹോദരൻ ചോദിച്ചു, സഹോര, നമുക്ക് അനുഗ്രഹമൊക്കെ അല്ല, അനുഗ്രഹമൊക്കെ വിട് സഹോര, അനുഗ്രഹമൊന്നും അല്ല, കർത്താവിന്റെ വരവെടുത്തു, ഇനി അധികം കാലങ്ങളില്ല, നമുക്ക് ഈ കർത്താവിനെ കുറിച്ച് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഒരു പാസ്റ്റർ ഇതുവരെയും പ്രോസ്പെരിറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററിന്റെ മോനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രൂപാന്തരം, ഒരു ഉണർവ് ആരംഭിച്ചു. ഞാൻ പറയട്ടെ, അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട. കർത്താവിനാരെയും രൂപാന്തരപ്പെടുത്താൻ പറ്റും, ആരെയും പറ്റും, അവരായിരിക്കണം നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് നമ്മൾ പ്രോസ്പെരിറ്റി സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞേ. പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് പോലും രൂപാന്തരമുണ്ടായി. കർത്താവിനെക്കുറിച്ച്, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ച്, കർത്താവിന്റെ മഹത്തെക്കുറിച്ച് അവർക്ക് പ്രസ്താവിക്കുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ പറഞ്ഞേ. ലെറ്റ്സ് പ്രേ. കർത്താവേ, ആദ്യം എന്റെ ഉള്ളിൽ ഒരു ഉണർവയക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, കർത്താവ് എന്റെ ഉള്ളിലെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, കർത്താവ് എന്നെ സാക്ഷിയാക്കണമേ, കർത്താവ് ആത്മാവിൽ നിറഞ്ഞു നടക്കുവാനായിട്ട്. ആത്മാവിൽ നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുറത്തു വരും സഹോദരങ്ങൾ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണ്ട, നിങ്ങൾ അറിയാതെ ആത്മാവ് നിങ്ങളെ സഹായിക്കും പറയാനായിട്ട്. നിങ്ങൾ ഇന്നുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയും. അതാണ് ഉണർവിന്റെ പ്രത്യേകത. വിദ്യാഭ്യാസമില്ലാത്തവര്, ഇതുവരെയും പാപത്തിൽ ജീവിച്ചവര്, മദ്യപാനികള്, അവരുണർവ് വരുമ്പോൾ അവരറിയാതെ കർത്താവിന്റെ സാക്ഷികളായി മാറും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.